നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുകയാണ്. ഫലം വന്നതിന് ശേഷവും ഒട്ടേറെ ആശയക്കുഴപ്പങ്ങളും നാടകീയമായ രംഗങ്ങളുമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിലയിരുത്തുന്നതിനായി ഇന്ത്യൻ റിപ്പോർട്ടർ എൻ കുമാരമംഗലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. നമസ്കാരം കുമാരമംഗലം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു. അസ്ഥിരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് ഇന്ത്യ പോകാനിടയുണ്ടോ? എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക?
ഡെലിസ്, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ വളരെ കൗതുകകരം എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും അനുഭവം ചെന്ന രാഷ്ട്രീയ നിരീക്ഷകൻ പോലും ഇങ്ങനെ ഒരു ഫലം പ്രതീക്ഷിച്ച് കാണില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം BJP നേതൃത്വം നൽകുന്ന NDA വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും BJP ഒറ്റയ്ക്ക് 272 എന്ന മാജിക് സംഖ്യ കടക്കാൻ സാധിക്കുമെന്നുമായിരുന്നു പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അതുണ്ടായില്ല എന്നതിനപ്പുറത്തേക്ക് BJP ഒറ്റയ്ക്ക് 240 സീറ്റിലേക്ക് ഒതുങ്ങുകയും NDA എന്നാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഭരിക്കാൻ ആവശ്യമായ ഒരു ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു. കാരണം നിലവിൽ വേണ്ട ഭൂരിപക്ഷത്തിൽ നിന്ന് 19 സീറ്റോളം കൂടുതലായാണ് NDA ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ കണ്ടുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ അസ്ഥിരത്വം അവിടെ ഉണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ BJP നില അല്പം ദുർബലമായ ഒരു സാഹചര്യത്തിൽ, അതായത് BJP 240 സീറ്റ് മാത്രമാണ് ലഭിച്ചത്, മാജിക് സംഖ്യയിലേക്ക് 32 സീറ്റുകളുടെ ദൂരം കൂടിയുണ്ട്. പ്രാദേശിക കക്ഷികളായ തെലുങ്ക് ദേശം പാർട്ടി, അതുപോലെ തന്നെ ജനതാദൾ യു, അത് പവൻ കല്യാണിന്റെ പാർട്ടി, ഇവയെല്ലാം തന്നെ പ്രാദേശിക കക്ഷികളായ NDA ഇവരുടെയൊക്കെ തീരുമാനം ഇന്നലെ തന്നെ എല്ലാവരും പ്രഖ്യാപിച്ചും കഴിഞ്ഞു. തങ്ങൾ NDA അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എങ്കിലും ചില സംശയങ്ങളോ, അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രധാനമന്ത്രി പദം വച്ചു നീട്ടിയാൽ അദ്ദേഹം എന്ത് ചെയ്യും, അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കിയാൽ അദ്ദേഹം എങ്ങോട്ട് പോകും തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. ഇന്നലെ തന്നെ ഡൽഹിയിലെ അധികാരത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളിലെല്ലാം തന്നെ ഇത്തരം ചോദ്യങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. പല മുതിർന്ന മാധ്യമപ്രവർത്തകർ, അതുപോലെ തന്നെ CPMന്റെ സമുന്നതനായ നേതാക്കൾ, ഇവരെല്ലാം തന്നെ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഒക്കെ ഫോണിൽ ബന്ധപ്പെടാനും മറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡൽഹി നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ അസ്ഥിരത്വം എന്ന വാക്ക് ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയില്ലെങ്കിൽ കൂടിയും അങ്ങനെ ഒരു സാധ്യത വായുവിലെവിടെ ഉണ്ട് എന്ന ഒരു കാര്യം നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ പൊതുവെ ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ഇത്തരത്തിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് എന്ന ഒരു എടുത്തുചാട്ടത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ശ്രമിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ അതിന് അസ്ഥിര രാഷ്ട്രീയ എന്ന ഒരു വലിയ പേരുദോഷം അവർക്ക് കേൾക്കേണ്ടി വരും. മാത്രമല്ല, 5 ഭരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിലും 10 ശക്തിയായി BJP ഇവരുടെ ദൗർബല്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരികെ വരുമോ? അങ്ങനെ വന്നാൽ അതൊരു വലിയ നീണ്ട കാലയളവിലേക്കുള്ള കാത്തിരിപ്പായിരിക്കും എന്ന ബോധവും അവർക്കുണ്ട്. മാത്രമല്ല, ഈ സഖ്യകക്ഷി സർക്കാരിന്റെ സമ്മർദ്ദത്തോടുകൂടി ഭരിക്കുന്ന BJP ഒരിക്കലും പഴയ BJP ആയിരിക്കില്ല, അല്ലെങ്കിൽ പഴയ നരേന്ദ്രമോദി ആയിരിക്കില്ല എന്ന ബോധവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണാമെന്ന നിലപാടിലേക്ക് ഈ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി പോകുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയമാണ്, നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. വളരെ ഇത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം ഒരുപക്ഷെ ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ അവസരങ്ങളുടെ ജാലകങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ കാവ്യാത്മകമായി ഇതിനെ പറയാൻ സാധിക്കും. ഡെലിസ്
കുമാരമംഗലം, ഇനി ഈ തെരഞ്ഞെടുപ്പിൽ, ഈ വോട്ടെണ്ണലിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത പ്രാദേശിക പാർട്ടികൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു പിന്തുണയാണ്. 2019 2014 പ്രാദേശിക പാർട്ടികൾക്ക് ലഭിക്കാത്ത ഒരു പിന്തുണയാണ് ഇക്കുറി ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു കാരണങ്ങൾ എന്താണ്?
ഡെലിസ്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നേരത്തെ പ്രാദേശിക പാർട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് BJP അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ BJP ഒരു ഔദാര്യം പറ്റി നിൽക്കുന്ന പ്രാദേശിക പാർട്ടികൾ എന്നുള്ളതായിരുന്നു ഒരു പരിധി വരെ കണ്ടുകൊണ്ടിരുന്നത്. തെലുങ്കുദേശം പാർട്ടി മാത്രമാണ് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോട് പിണങ്ങി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചന്ദ്രബാബു നായിഡു കിങ് മേക്കറായി മാറുകയും ചെയ്യുമെന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും പക്ഷേ അദ്ദേഹത്തിന് വളരെ 12 സീറ്റോ മറ്റോ അദ്ദേഹത്തിന് കഴിഞ്ഞവണ് ആന്ധ്ര നിയമസഭയിൽ ലഭിച്ചുള്ളൂ. വലിയ തോതിലുള്ള 5 അദ്ദേഹം ജഗൻമോഹൻ റെഡ്ഡിയുടെ വലിയ വേട്ടയാടലിന് വിധേയമായി. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു 2 കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയുമായി വളരെ അടുക്കുകയും അദ്ദേഹം പൊതുവേദിയിൽ തന്നെ താൻ ചെയ്ത തെറ്റിന് തെറ്റ് ഏറ്റി പറയുകയും ജനങ്ങളോട് മാപ്പുചോദിക്കുകയും മറ്റും ചെയ്യുന്ന വലിയ നാടകീയ രംഗങ്ങൾ കാണുകയുണ്ടായി. അവിടെ നിന്നുമാണ് ചന്ദ്രബാബു നായിഡു വളരെ മാറിയ ഒരു ആന്ധ്രയിൽ എന്ന് ഞാൻ പറയാൻ കാര്യം, അവിടെ ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. അത് കണ്ടറിഞ്ഞു തന്നെയാണ് അവിടെ ചന്ദ്രബാബു നായിഡു കളമൊരുക്കിയത്. അവിടെ അദ്ദേഹം വിജയിച്ചു കയറി. 3-2 ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെ ബി ജെ പി ടി ഡി പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം അവിടെ വിജയിച്ചു കയറിയത്. തമിഴ്നാട്ടിലാകട്ടെ ജയലളിതയുടെ മരണത്തിന് ശേഷം സ്റ്റാലിന്റെ അപ്രമാദിത്യമാണ് കാണുന്നത്. അത് പഴയ പോലെ തന്നെ തുടരുകയും ചെയ്തിരിക്കുന്നു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഇത്തവണ സ്ഥിതി വളരെ പരുങ്ങില്ലായെന്നായിരുന്നു പൊതുവെ എല്ലാവിധ അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും മമതാ ബാനർജി ഇത്തവണയും 30 നേടി അവിടുത്തെ തന്റെ ഒരു അപ്രമാദിത്യം തെളിയിക്കുകയും ചെയ്തു. ബി ജെ പി 21 സീറ്റെങ്കിലും നേടുമെന്നുള്ളതായിരുന്നു പൊതുവെയുള്ള പ്രതീക്ഷയെങ്കിലും അവർ 10 ഒതുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവിടെ നഷ്ടം കോൺഗ്രസിനും പറ്റിയിട്ടുണ്ട്. ജനതാദൾ യുവിന്റെ പ്രസക്തി പൊതുവെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെയും ജനതാദൾ യു പിടിച്ചു തന്നു. 12 സീറ്റുമായി അവരും ബീഹാറിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിനെ പൊതുവെ എല്ലാവരും എഴുതി തെളിയതായിരുന്നു, പ്രത്യേകിച്ചും ബി ജെ പി അടക്കം. പക്ഷെ ഇവരാരും ഓർക്കാതെ പോയൊരു കാര്യം, ഇന്ന് മായാവതിയുടെ ബി എസ് പി ഉത്തർപ്രദേശിലില്ല. ബി എസ് പി ആണ് സ്വാഭാവികമായും ഒരു 22% വരുന്ന യു പിയിലെ ദളിത് വോട്ടുകൾ സ്ഥിരമായി സമാഹരിച്ചുകൊണ്ടിരുന്ന പാർട്ടി. ആ ദളിത് വോട്ടുകൾ എവിടെ പോകും? ബി എസ് പി കാര്യമായി മത്സരരംഗത്തില്ലെങ്കിൽ ഈ ദളിത് വോട്ടുകൾ എവിടെ പോകും എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. ആ ചോദ്യത്തിന് യഥാർത്ഥ ഉത്തരം കണ്ടെത്താൻ അഖിലേഷ് യാദവിനായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിജയം. കഴിഞ്ഞ 4 അദ്ദേഹം വളരെ കൃത്യമായി ഗ്രാമാന്തരങ്ങൾ നടന്ന് സംഘടനയെ വളർത്തി അവസാനം കോൺഗ്രസിനൊപ്പം നിന്ന് അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഉത്തർപ്രദേശിൽ ഒരു ഘട്ടത്തിൽ ഈ കോൺഗ്രസ് നേർത്തുനിൽക്കുന്ന ഇന്ത്യ സഖ്യം തകരുമെന്ന് വളരെ വിചാരിച്ചിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു ഈ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച്. പക്ഷെ അതും അദ്ദേഹം അതിജീവിച്ച് പല സീറ്റുകളിലും, പ്രത്യേകിച്ചും ഠാക്കൂർ ബ്രാഹ്മണ ഭൂരിപക്ഷമുള്ള പല സീറ്റുകളിലും അദ്ദേഹം ദളിതനായ ഒരാൾക്ക് ജനറൽ സീറ്റിൽ അദ്ദേഹം ടിക്കറ്റ് നൽകി. പല സ്ഥലങ്ങളിലും അത് വിജയിക്കുകയും ചെയ്തു. അതൊരു വലിയ ഒരു സാമൂഹ്യ മാറ്റമാണ്. കഴിഞ്ഞ തവണ ബി ജെ പി ചെയ്ത സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, അതായത് ദളിത് ഠാക്കൂർ ബ്രാഹ്മിൺ ഒ ബി സി വിഭാഗത്തെ എല്ലാം കൂടെ നിർത്തിക്കൊണ്ടാണ് ബി ജെ പി കഴിഞ്ഞ തവണ 72 സീറ്റുകൾ നേടിയത്. ഏതാണ്ട് അതേ തന്ത്രം തന്നെ ഈ ബ്രാഹ്മിൺ ഠാക്കൂർ വിഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തവണ സമാജ്വാദി പാർട്ടിയും അവിടെ വലിയ തോതിൽ നേട്ടമുണ്ടാക്കി. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ക്രെഡിറ്റ് അവകാശപ്പെടാവുന്നത് അഖിലേഷ് യാദവിനാണെന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതങ്ങളൊന്നുമില്ല.
കുമാരമംഗലമിനി, അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം കാണുമ്പോൾ എക്സിറ്റ് പോളുകൾ പ്രവചിച്ച രീതിയിലല്ലെങ്കിൽ കൂടി ഒരു കേവല ഭൂരിപക്ഷത്തിന് പോലും ബി ജെ പിക്ക് ഇക്കുറി ഒറ്റയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇത്തരത്തിലൊരു ഇടിവ് സംഭവിക്കാൻ എന്താണ് കാരണമായി വിലയിരുത്താൻ കഴിയുക? രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതിൽ?
പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ പോളിംഗ് കുറഞ്ഞത്. അതായത് ബി ജെ പിക്ക് ഏറ്റവും അടിപറ്റിയത് രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഈ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ പോളിംഗ് വളരെയധികം കുറഞ്ഞിരുന്നു. ശരാശരി നോക്കുകയാണെങ്കിൽ ഒരു 52% മുകളിലേക്ക് ഈ 2 സ്ഥലങ്ങളിലും പോളിംഗ് പോയിട്ടില്ല. പൊതുവെ ബി ജെ പി മാത്രമാണ് തിരിച്ചു വരിക, അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ തിരിച്ചു വരുമെന്നൊരു ബോധം പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബി ജെ പി വോട്ടുകൾ പോലും എന്തിനാണ് പോകുന്നത്, നരേന്ദ്രമോദി ജയിക്കുമല്ലോ എന്ന രീതിയിൽ വീട്ടിലിരിക്കാൻ സാധ്യതയുണ്ട്. 2004 വാജ്പേയി സർക്കാരിന്റെ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനിന് സംഭവിച്ച അതേ പ്രശ്നം തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഒരു വിലയിരുത്തൽ. 2, ഈ അഗ്നിവീർ പദ്ധതി, സേനയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ സേനാംഗങ്ങളെ എടുക്കുന്ന അഗ്നിവീർ പദ്ധതി രാജസ്ഥാനിലും ഉത്തർപ്രദേശിലുമാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. ആ പദ്ധതിക്കെതിരായിട്ട് അവിടുത്തെ യുവജനങ്ങൾ വലിയ തോതിൽ വോട്ട് ചെയ്തു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം അവിടെയാണ് ഏറ്റവും അധികം പ്രക്ഷോഭങ്ങൾ നടന്നത്, അവിടെയാണ് ഏറ്റവും കൂടുതൽ യുവ വോട്ടർമാരുള്ളത്. യുവ വോട്ടർമാരുടെ വോട്ടുകളാണ് ഇക്കുറി ബി ജെ പിക്ക് നഷ്ടമായത് എന്നാണ് ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. അങ്ങനെ വരികയാണെങ്കിൽ ഈ അഗ്നിവീർ പദ്ധതിയിൽ ഒരു പക്ഷേ സമവായമുണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിനൊരു വേറെ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളൊന്നും നടത്താതെ നേരിട്ട് നടപ്പാക്കിയുള്ള ഒരു അമർഷവും ജനം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് സ്വാഭാവികമായും വിലയിരുത്തേണ്ടി വരും. മൂന്നാമത്തെ കാര്യം മഹാരാഷ്ട്രയിൽ സംഭവിച്ചതാണ്. മഹാരാഷ്ട്രയിൽ തികച്ചും അവിശുദ്ധമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ബി ജെ പി നടത്തിയത് എന്ന് ബി ജെ പി കാർ തന്നെ പറയുന്ന ഒരവസ്ഥ മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ കഴിഞ്ഞ തവണ വലിയ തോതിൽ നേട്ടമുണ്ടാക്കിയ ബി ജെ പി ഇക്കുറി പല സീറ്റുകളിലും 45 വോട്ടുകൾക്കൊക്കെ വിജയിച്ച സ്ഥലങ്ങൾ പോലും മഹാരാഷ്ട്രയിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രശ്നം മഹാരാഷ്ട്രയിലുണ്ടായി. സത്യത്തിൽ ഈ മൂന്ന് സ്റ്റേറ്റുകളാണ് ബി ജെ പിയെ തകർത്ത് കളഞ്ഞത്. കാരണം ഉത്തർപ്രദേശിൽ അവർ 55 സീറ്റുകളെങ്കിലും ബി ജെ പി സുഖമായി പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല 38 സീറ്റുകളിലേക്ക് മാത്രമായി അവർക്ക് ഒതുങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. രാജസ്ഥാനിൽ വളരെ വലിയ വാഷൌട്ടായിരിക്കും. അതായത് 25-ൽ 24 ഒരുപക്ഷെ ബി ജെ പിക്ക് ലഭിക്കുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അവർക്ക് ലഭിച്ചത് 10 സീറ്റുകളാണ്. അതും വലിയ തോതിൽ തിരിച്ചടിയായി എന്ന് വിലയിരുത്തേണ്ടി വരും. ഡെലിസ്
കുമാരമംഗലം, ഇതോടനുബന്ധിച്ച് ചോദിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം പ്രധാനമന്ത്രി മോദിയുടെ തന്നെ ഭൂരിപക്ഷത്തിൽ വൻ ഇടിവാണ് കണ്ടത്. അതുപോലെ തന്നെ അയോധ്യയിൽ പോലും ബി ജെ പിക്ക് വിജയിക്കാനായിട്ടില്ല. മറ്റു പലയിടങ്ങളിലും മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി
ഡെലിസ് അയോധ്യയിലെ തോൽവി ബി ജെ പിക്ക് ഏറ്റ കനത്ത ഒരടിയാണ്. വളരെ കാലം അവരിത് ഓർമ്മിക്കുന്ന ഒരു അടി പ്രഹരം തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ജില്ലയിൽ നിലവിൽ ബി ജെ പി എം പി ആണുള്ളത്. അവിടുത്തെ വളരെ ആ മണ്ഡലത്തിലെ മുക്കും മൂലയും അറിയുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഉത്തർപ്രദേശിലെ ഉമ്മൻചാണ്ടി എന്നൊക്കെ വിളിക്കാവുന്ന അവിടുത്തെ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, ലല്ലു സിംഗ്. ഈ ലല്ലു സിംഗ് ആണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നത്. അവിടുത്തെ നിലവിലെ എം പിയുമായിരുന്നു. അദ്ദേഹം അയോധ്യയിലെ എം എൽ എയുമായിരുന്നു. വളരെ ജനകീയനായ മനുഷ്യനാണ്. അദ്ദേഹം അവിടെ തോൽക്കുകയും സമാജ്വാദി പാർട്ടി അവിടെ ചില്ലറ ഭൂരിപക്ഷത്തിൽ നിന്നല്ല 60,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്, ഏതാണ്ട് 60,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവിടെ വിജയിക്കുന്നത്. അത് ബി ജെ പി സംബന്ധിച്ച് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അയോധ്യയിൽ ഇത്ര വലിയ വികസനമുണ്ടാക്കി, ഈ വികസനം രാജ്യത്ത് മുഴുവൻ എത്തിച്ചു, രാജ്യത്ത് ഇത്രയധികം വലിയ അലയടികൾ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടാക്കി. ഇപ്പോഴും കേരളത്തിൽ നിന്ന് പ്രത്യേക ട്രെയിനുകൾ അയോധ്യയിലേക്ക് പോകുന്നു, മുഴുവൻ ഒന്നിനും ടിക്കറ്റ് കിട്ടാനില്ല. ദിവസം 2.5-3 ലക്ഷം ആൾക്കാർ അയോധ്യ സന്ദർശിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അടിയാണത്. അതുകൊണ്ട് തന്നെ ആണ് ഉത്തർപ്രദേശിൽ വലിയ തോതിലുള്ള ഒരു സാമൂഹ്യ മാറ്റം, അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം സംഭവിച്ചു എന്ന് വിലയിരുത്തപ്പെടേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ ഉണ്ടായത് ഒരു പക്ഷേ ന്യായീകരിക്കാൻ വേണ്ടി ചില ആൾക്കാർ പറയുമെങ്കിലും, അതായത് കഴിഞ്ഞ തവണ വാരാണസിയിൽ കോൺഗ്രസ് മാത്രമല്ല സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഒക്കെ മത്സരിച്ചു എന്ന് പറയുമെങ്കിലും, ഇക്കുറി അജയ് റായ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രാദേശിക ബാഹുബലിയാണ് അദ്ദേഹം. അദ്ദേഹം ഏതാണ്ട് 4,25,000 വോട്ടുകൾ നേടി. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവലം 1.5 ലക്ഷം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ 4,00,000-5,00,000 ഉണ്ടായിരുന്ന ഭൂരിപക്ഷമാണത്. ഇത്രയധികം വാരാണസിയിൽ ചെയ്തു എന്ന് പറയപ്പെടുന്ന, ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു പറയപ്പെടുന്ന, വാരാണസിയുടെ മുഖച്ഛായ മാറ്റി എന്ന് പറയപ്പെടുന്ന, അയോധ്യയ്ക്ക് ശേഷം അടുത്തത് കാശിയാണെന്ന് പറയപ്പെടുന്ന ഒരു ഹിന്ദു ഹൃദയഭൂമിയിലാണ് ഇതുണ്ടായിരിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. ഏതായാലും ഈ തോൽവിയുമായി അല്ലെങ്കിൽ ഈ ഒരു ഉത്തർപ്രദേശിലെ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഒരുപാട് വിചിന്തനം നടത്തേണ്ടി വരും. ഒരുപക്ഷെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരുടെ തലകൾ ഉരുളുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. യോഗി ആദിത്യനാഥിനോടുള്ള മനോഭാവത്തിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം തിരിശീലയ്ക്ക് പിന്നിലാണെങ്കിലും യോഗിയും മോദിയും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന കാര്യങ്ങളും ലഖ്നൌവിലെ ചില പ്രാദേശിക പത്രപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ, പഴയ ചില സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു. അതൊക്കെ പത്രക്കാരുടെ ഗോസിപ്പ് അല്ല അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്കാണ് സത്യത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് യു പിയിലെ ഒരു ഫലം നമുക്ക് തരുന്ന സൂചന.
കുമാരമംഗലം, ഇന്ത്യയിൽ പലയിടങ്ങളിലും ബി ജെ പി പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫലമല്ല നമ്മൾ കണ്ടത്. എങ്കിലും തികച്ചും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, പലയിടങ്ങളിലും നല്ലൊരു മുന്നേറ്റം പല സ്ഥാനാർത്ഥികളും കാഴ്ചവെക്കുകയുമുണ്ടായി. എങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരിക്കുന്നത്?
ഡെലിസ്, എൻ ഡി എയുടെ രണ്ടാമത്തെ സീറ്റും ബി ജെ പിയുടെ ആദ്യ സീറ്റുമാണ് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത്. 2004 എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന പി സി തോമസ് മൂവാറ്റുപുഴയിൽ വിജയിച്ചത് ആണ് എൻ ഡി എക്ക് കേരളത്തിലെ ആദ്യത്തെ വിജയം എന്ന് പറയാവുന്നത്. അതിനുശേഷം സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയമാണ് ബി ജെ പിയുടെ ഇവിടുത്തെ ആദ്യത്തെ വിജയം. അതായത് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതും ഒരിക്കലും കേരളത്തിൽ താമര വിരിയില്ല എന്ന് ഉറപ്പിച്ചിരുന്ന, ഇരു മുന്നണികളും ഉറപ്പിച്ചിരുന്ന ഒരു നാട്ടിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇരു മുന്നണികളെയും വളരെയധികം ഞെട്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കെ മുരളീധരനെ പോലെ ഒരു നേതാവ് മൂന്നാം സ്ഥാനത്ത് പോവുകയും വി എസ് സുനിൽകുമാറിനെ പോലെ അത്ര ജനകീയനായ, തൃശ്ശൂരിലെ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞ ഓരോ വിളക്കുകാലിനും പോലും പരിചിതനായ സുനിൽകുമാർ അവിടെ ഏതാണ്ട് 75,000 വോട്ടുകൾക്ക് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇരു മുന്നണികൾക്കും വലിയ ക്ഷീണം തന്നെയാണ്. സുരേഷ് ഗോപി ആകട്ടെ ഈ വിജയം തന്റെ പൂർണ്ണമായും വ്യക്തിപരമായ വിജയമാക്കി മാറ്റുകയും ചെയ്തു. കാരണം അദ്ദേഹമാണ് അതിൽ ഏറ്റവും കൂടുതൽ അവിടെ ഉഴുതുമറിച്ച ഒരാൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, ഏതാണ്ട് 300,000 തൊട്ട് മുകളിലായി വോട്ട് ലഭിച്ചു. അദ്ദേഹം പിന്നെ ആ മണ്ഡലത്തിൽ നിന്ന് പോയില്ല. അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും എല്ലാം മണ്ഡലത്തിൽ കൊണ്ടുവന്നു, പേരുകൾ ചേർത്തു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം അവിടെ നടത്തി. എത്രയധികം തിരിച്ചടികൾ നേരിട്ടിട്ടും എത്രയധികം വിമർശനങ്ങൾ നേരിട്ടിട്ടും കേസുകൾ വന്നിട്ടും ഒന്നും സുരേഷ് ഗോപി തളർന്നില്ല എന്ന് മാത്രമല്ല, വലിയ പക്വതയോടുകൂടി തന്നെ അദ്ദേഹം അവിടെ കാര്യങ്ങൾ ചെയ്തു. പ്രവർത്തകരെ ശാസിക്കേണ്ട സമയത്ത് പരസ്യമായി തന്നെ ശാസിച്ചു. അങ്ങനെ വളരെ കൃത്യമായി തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി. പിന്നെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിന്റെ പ്രവർത്തനവും പറയാം, ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സുരേഷ് ഗോപിയുടെ ഒരു ഏറ്റവും ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ് എന്ന രീതിയിലാണ് അദ്ദേഹവും അവിടെ പ്രവർത്തിച്ചത്. അങ്ങനെ സംഘപരിവാറിന്റെ ഒരു സംഘടനാ വൈഭവം കൂടിയായപ്പോൾ അവിടെ തൃശ്ശൂരിൽ ബി ജെ പി വെന്നിക്കുടി പാറിച്ചു എന്ന് തന്നെ വേണം പറയാൻ. പക്ഷെ അതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, ആറ്റിങ്കൽ നടന്നതാണ്. ആറ്റിങ്കൽ ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. ആറ്റിങ്കൽ ജോയിയും അതുപോലെ തന്നെ അടൂർ പ്രകാശും തമ്മിലുള്ള വ്യത്യാസം 1671 വോട്ടുകളാണെങ്കിൽ അവിടെ വി മുരളീധരനുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 6,000 വോട്ടുകൾ മാത്രമാണ്, 6,700 വോട്ടുകൾ മാത്രമാണ്. അതായത് ആറ്റിങ്കലിൽ ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ, കഴിഞ്ഞ തവണ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരുന്നെങ്കിൽ അവർ ജയിച്ചേനെ എന്ന് പോലും, അതായത് ഈ 6,000 വോട്ട് അല്ലെങ്കിൽ ഈ ഒരു 10,000 വോട്ട് ശോഭാ സുരേന്ദ്രന് കൂടുതൽ ലഭിച്ചേനെ എന്ന് വിചാരിക്കുന്നവർ ഏറെയാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴ മത്സരിച്ചപ്പോൾ അവർ ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ 299,638 വോട്ടുകൾ അവർക്ക് അവിടെ ലഭിച്ചു. അത് കഴിഞ്ഞ പ്രാവശ്യം കെ എസ് രാധാകൃഷ്ണൻ ലഭിച്ചതിനേക്കാൾ ഏതാണ്ട് 70,000 വോട്ടുകൾ കൂടുതലാണ്, അതും ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ. അപ്പോൾ ചിരാജി ചന്ദ്രശേഖരന്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. അദ്ദേഹം ഏതാണ്ട് നഗര കേന്ദ്രീകൃതമായ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും, വളരെ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഈ ഭൂരിപക്ഷം മൊത്തം ലഭിച്ച വോട്ടുകൾ 100,000 കടക്കാതെ പോയത്. ഇടുക്കി മാവേലിക്കര പോലുള്ള ചെറിയ മണ്ഡലങ്ങളിൽ, ബാക്കി എല്ലായിടത്തും തന്നെ 100,000 മുകളിലും അതുപോലെ തന്നെ പാലക്കാടൊക്കെ 200,000 മുകളിലേക്കൊക്കെ വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ട്. വോട്ട് ഷെയർ വർദ്ധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്.
കുമാരമംഗലം, ഇനി ബി ജെ പിയുടെ ഒരു ആ സീറ്റ് ഒഴിച്ചാൽ, എൽ ഡി എഫിന് ഒരു സീറ്റ് ഒഴിച്ചാൽ എല്ലാ സീറ്റുകളും തന്നെ യു ഡി എഫിലേക്ക് പോയിരിക്കുകയാണ്. വെറുമൊരു തരംഗം മാത്രമല്ല, വൻ ഭൂരിപക്ഷത്തോടെയാണ് മിക്ക സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നത്. ഇത് ഇതിൽ നിന്ന് എന്താണ് വിലയിരുത്താൻ കഴിയുക ഒരു സംസ്ഥാന തലത്തെ രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോൾ?
യു ഡി എഫ് 2019 തനിയാവർത്തനം നടത്തിയെന്ന് നമുക്ക് പറയാം. കാരണം ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് പോയത്, അതും കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ആലത്തൂര് മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ബാക്കി എല്ലാ സീറ്റുകളിലും യു ഡി എഫിന്റെ അപ്രമാദിത്യമായിരുന്നു. ആറ്റിങ്ങൽ സീറ്റിലെ വളരെ നേരിയ ഭൂരിപക്ഷം ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതുപോലുള്ള വിജയമാണ് കാഴ്ചവെച്ചത്. എൽ ഡി എഫിന്റെ ഏറ്റവും വലിയ ട്രംപ് കാർഡായിരുന്ന കെ കെ ശൈലജ പോലും തോൽക്കുന്നൊരവസ്ഥ, അതും ചില്ലറ വോട്ടിനൊന്നുമല്ല, 150,000 മുകളിൽ വോട്ടിലേക്കാണ് തോൽക്കുന്നത്. എറണാകുളം പോലൊരു സ്ഥലത്ത് എൽ ഡി എഫ് അപ്രസക്തമായി പോയ മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യു ഡി എഫിനുള്ളിലെയും കോൺഗ്രസിനുള്ളിലെയും വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും വോട്ടർമാർ കണക്കിലെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും കെ പി സി സി പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഒന്നിച്ചിരുന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. പല സ്ഥലത്തും സംഘടനാ സംവിധാനം വളരെ കൃത്യമായി കൊണ്ടുവരാൻ കോൺഗ്രസിനായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു സ്ഥിരം രീതി നോക്കുകയാണെങ്കിൽ സംഘടനാ സംവിധാനത്തിന് അവർ അത്ര വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. കാരണം ജനങ്ങളുടെ ഒരു താല്പര്യമാണ് എപ്പോഴും കോൺഗ്രസിനെ വിജയിപ്പിച്ചിട്ടുള്ളത്. അതിപ്പോ കഴിഞ്ഞ തവണത്തെ ശബരിമലയോടുള്ള സമീപനമായാലും ഇത്തവണ പിണറായി വിജയനോടുള്ള ഒരു ദേഷ്യം തന്നെ, അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനോടുള്ള ഒരു കടുത്ത അതൃപ്തി തന്നെയാണ് ജനം പ്രകടിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം കേന്ദ്ര സർക്കാരിനോട് അത്ര വലിയ കാര്യങ്ങൾ അവർ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വോട്ടിലെ വർധനവ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിനോട് വലിയൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അത് അവർ ഏത് രീതിയിൽ മുഖം എനിക്ക് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ നമുക്കറിയില്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ അവസരമാണ്. കാരണം 2 കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് കോൺഗ്രസിന്റെ നിലവിലുള്ള പിഴവുകളെല്ലാം മാറ്റി വളരെ കൃത്യമായി ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ നിഷ്പ്രയാസം അവർക്ക് വിജയിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കാണിച്ചു തന്നിട്ടുള്ളത്. അത് അവർ എത്ര കണ്ട് മുതലെടുക്കുമെന്ന കാര്യത്തിലാണ് ഇനി ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഒരു സ്ഥിരം സ്വഭാവം അനുസരിച്ച് വലിയ തോതിലുള്ള പടലപ്പിണക്കങ്ങൾ കാരണമാകാറുണ്ട്. ഇപ്പോൾ കെ മുരളീധരൻ തന്നെ സംഘടനാപരമായി തന്നെ തോൽപ്പിച്ചതാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷെ ഇത്തരം ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് കെട്ടുറപ്പുള്ള ഒരു പാർട്ടിയെ അവർക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം അവർക്ക് അടുത്ത തവണ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.
നന്ദി കുമാരമംഗലം, വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇന്ത്യൻ പ്രതിനിധി എ എൻ കുമാരമംഗലമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ റിപ്പോർട്ടുകൾക്കായി SBS മലയാളത്തിന്റെ വെബ്സൈറ്റോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കാവുന്നതാണ്. അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ എന്നിവയിലും കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.